ഞാൻ പ്രശാന്ത്. ദ ഫോർത്ത് പോഡ്കാസ്റ്റ് സീരീസിലെ ഫിലോമനയിലേക്ക് സ്വാഗതം. ഫിലോമന, ഫിലോസഫി, മനസ്സ്, മനഃശാസ്ത്രം, അങ്ങനെ പല സാധനങ്ങളും കൂട്ടിക്കുഴച്ച് ഒരു അവിയൽ പരുവത്തിൽ ഒരുപക്ഷെ ആൾക്കാർക്ക് ഉപകാരപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തിൽ അടിച്ചേൽപ്പിക്കുന്ന സാധനമാണ് ഈ പോഡ്കാസ്റ്റ്. ഒരു വ്യവസ്ഥാപിത ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഇങ്ങനെയാണ് ഒരു പോഡ്കാസ്റ്റ് ആയിരിക്കേണ്ടതെന്നോ അതിൻ്റെ ഒരു ചട്ടക്കൂട്ടിനകത്ത് നിന്നുകൊണ്ടോ ആവണം എന്നില്ല ഈ പോഡ്കാസ്റ്റ് ഒരുപക്ഷെ നിങ്ങൾക്ക് അനുഭവപ്പെടുക. ഫിലോസഫി സാധാരണ ഒരു തോറ്റവർക്ക് വേണ്ടിയുള്ളതാണെന്ന് പറയാറുണ്ട്. യു ഹാവ് ടു ഫിലോസഫൈസ് ഫെയിലിയർ. തോറ്റ് തുന്നം പാടി നിൽക്കുമ്പോൾ നമ്മളതിനെ ന്യായീകരിക്കാൻ വേണ്ടി പല താത്വികമായിട്ടുള്ള അവലോകനങ്ങളും നടത്തും. അത് ആവശ്യമാണ്, നമുക്ക് കുറേയൊക്കെ ആവശ്യമാണ്. പക്ഷേ തോൽക്കുമ്പോൾ മാത്രമല്ല ഫിലോസഫി ആവശ്യമുള്ളത്, വളരെയധികം വിജയിച്ച് നിൽക്കുമ്പോഴും നല്ല ഗംഭീര പൊസിഷനിൽ നമ്മൾ നമ്മളെ സ്വയം ജീവിതത്തിൽ അവരോധിച്ച് വെച്ചിരിക്കുമ്പോഴും ഒക്കെ ഒരു ഫിലോസഫി വേണം ജീവിതത്തെക്കുറിച്ച്. എങ്കിൽ മാത്രമേ തോൽക്കുമ്പോഴും തോറ്റു തുന്നം പാടുമ്പോഴും നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഫിലോസഫി, അതിന് ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള കുറേ റീസൺസ് ഉണ്ട്, അല്ലെങ്കിൽ ന്യായമുണ്ട്. അങ്ങനെ എന്തുകൊണ്ട് ചെയ്യണം, ആ ഒരു ഡിഫൻസ് മെക്കാനിസം എന്തുകൊണ്ട് മനുഷ്യന് വേണം എന്നുള്ളതിനൊക്കെ സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസൊക്കെ ഉണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഈ ഫിലോസഫി മുഴുവൻ പറയാൻ ഞാൻ ആരാ? ശരിക്ക് എനിക്ക് അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയാനില്ല. പക്ഷേ ജീവിതത്തിൽ, അതും ഈ ചെറിയ ജീവിതത്തിൽ, ഈ പറഞ്ഞുകൊണ്ട് വലിയ ഒരു എക്സ്പീരിയൻസ് ഉള്ള വിസ്ഡം വാരിക്കോരി വിതറാൻ ശേഷിയുള്ള ഒരു ആളൊന്നുമല്ല ഞാൻ. പക്ഷേ ഈ ചെറിയ ജീവിതത്തിലുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തോന്നിയ ചില കാര്യങ്ങൾ എനിക്ക് ഓരോ അവസരങ്ങളിലും ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങൾ, അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയാണതെല്ലാം. ഈ പോഡ്കാസ്റ്റിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഏത് വിഷയം കൈകാര്യം ചെയ്യണം എന്ന് ഒത്തിരി ആലോചിച്ചു. അപ്പോൾ പലരും പറഞ്ഞ ഒരു അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്ത ഒരു വിഷയം ക്ഷമയാണ്. ലൈഫ് ബോയ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയപ്പോഴും അതിനകത്ത് ക്ഷമയെപ്പറ്റി വിശാലമായ രണ്ട് ചാപ്റ്ററാണ് കൊടുത്തത്. അപ്പോൾ പലരും പറഞ്ഞു ക്ഷമയെപ്പറ്റി പറയുക. ക്ഷമിക്കുന്നതും ക്ഷമ പറയുന്നതും മാപ്പ് കൊടുക്കുന്നതും മാപ്പ് പറയുന്നതും ഇത് തമ്മിൽ തിരിച്ചറിയാൻ തന്നെ മലയാളികൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. മാപ്പിനെപ്പറ്റി ഞാനാണല്ലോ ആധികാരികമായി പറയേണ്ട ആൾ. അഹങ്കാരം പ്രകടിപ്പിക്കാനുള്ളതാണെന്ന് ഉള്ളിലെവിടെയോ വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക വെച്ച് പുലർത്തുന്നത് എന്തോ ഒരു വലിയ ഹീറോയിസമാണെന്നും ഏറ്റവും ക്രൂരമായ രീതിയിൽ പകരം വീട്ടുന്നവൻ ക്ലൈമാക്സിൽ സ്ലോ മോഷനിൽ നടക്കുമ്പോൾ നമ്മൾ അറിയാതെ എണീറ്റ് കൈയടിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു പൊതുബോധമാണ് നമ്മളെ ഭരിക്കുന്നത്. എത്രയോ കഥകളും കവിതകളും സിനിമകളും എല്ലാം ഇതെല്ലാം നായികാ നായകന്മാരുടെ പ്രതികാരത്തിൻ്റെ കഥകളാണ്. എത്ര നന്മയുള്ള കഥാപാത്രമായാലും ശരി, പകരം വീട്ടിയേ പറ്റൂ. പകരം വീട്ടുമ്പോൾ ഭയങ്കരമായ ഒരു ഒരു ക്രൗര്യം നിർബന്ധവുമാണ്. എനിക്ക് തോന്നുന്നു ചെങ്കോൽ എന്ന ഒരു സിനിമ അത് മാത്രമാണ് ഇതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നത്. പകയുടെയും പകരം വീട്ടലിൻ്റെയും എങ്ങുമെത്താത്ത ചക്രവ്യൂഹം അത് ലോഹിതദാസിൻ്റെ തിരക്കഥ കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട്. പ്രാകൃത മനുഷ്യരെ പോലെ നേരിട്ട് പൊരുതിയിട്ടല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വാക്പോര് നടത്തിയെങ്കിലും പ്രതിയോഗിയെ തോൽപ്പിക്കണം എന്നതാണ് മലയാളിക്ക് പൊതുവിൽ സ്വീകാര്യമായ രീതി. ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ അങ്ങോട്ട് രണ്ട് പറഞ്ഞേ പറ്റൂ. ഏറ്റവും സഭ്യമല്ലാത്തതും പ്രതിയോഗിയെ അപമാനിക്കുന്നതുമായ കമൻറ്റുകൾ ഇട്ട ശേഷം തേ ചൊട്ടിച്ചു എന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് എടുത്ത് അഭിമാനിക്കുന്നവരെ കാണാം. പകയുടെയും പ്രതികാരത്തിൻ്റെയും അനന്തമായ ഒരു ചുരുളിയിലാണ് അവർ കുടുങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനതയും ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് ഇത് പറയുന്നത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും എന്നെനിക്കറിയില്ല. മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷം കണ്ടെത്താനുള്ള ഈ ഒരു പ്രവണത പലരിലുമുണ്ട്, എല്ലാവരിലും ഉണ്ട്. ശാസ്ത്രം പറയുന്നതും ഗവേഷണങ്ങൾ കാണിക്കുന്നതും ഇതെല്ലാവരിലും ഒരംശമെങ്കിലും ഉണ്ടെന്നാണ്. വളർന്നു വരുന്ന സാഹചര്യവും ചുറ്റുപാടുകളും ഇതൊക്കെ കാരണം പലരും പല രീതിയിൽ ഇത് എക്സ്പ്രസ് ചെയ്യും. ചിലർ എക്സ്പ്രസ് ചെയ്യില്ല, ചിലർ ചുറ്റുപാടും അനുസരിച്ച് അതിനെ മോഡിഫൈ ചെയ്ത് കുറച്ചൊക്കെ മാന്യമായി ജീവിക്കാൻ ശ്രമിക്കും, സാഡിസ്റ്റ് അല്ലാതാവാൻ നന്നാവാൻ സ്വയം ശ്രമിക്കും. പക്ഷേ ബഹുഭൂരിപക്ഷം പേർക്കും അത് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരാളോട് ക്ഷമ ചോദിക്കുന്നത്, ഇതിനും വേറെ വലിയ ഗുട്ടൻസൊന്നും ഇല്ല ഇതിനകത്ത്. പക്ഷെ നമ്മൾ മലയാളികൾക്ക് ക്ഷമ ചോദിക്കാൻ എന്തുകൊണ്ടോ ഒരു വലിയ ബുദ്ധിമുട്ടാണ്. മാപ്പ് ചോദിച്ചാൽ ചിലർ കുന്നംകുളത്തിൻ്റെ മാപ്പൊക്കെയാണ് ഇടുക, നേരെ ചൊവ്വേ മാപ്പ് പറഞ്ഞൂടെ? പറയത്തില്ല. കേരള സമൂഹത്തിൽ ചെറുപ്പത്തിലെ മാപ്പ് പറഞ്ഞോ അല്ലെങ്കിൽ ക്ഷമ ചോദിച്ചോ പഠിപ്പിക്കുന്നില്ല എന്നും തോന്നിയിട്ടുണ്ട്. കാരണം സോറി പറയാൻ സായിപ്പിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എപ്പോഴും സോറി പറയും, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സോറി പറയും. നമുക്കതിന് പറ്റിയൊരു വാക്കുപോലുമില്ല, ക്ഷമ തരൂ, മാപ്പ് തരൂ, മാപ്പ് തരൂ, ക്ഷമ തരൂ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂ. അതൊരു സുഖമില്ല, നമുക്കത് പറഞ്ഞ ശീലവുമില്ല. എന്നാൽ പിന്നെ സോറി നല്ലൊരു വാക്കാണ്, സായിപ്പിൻ്റെ എത്രയോ വാക്കുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്, സോറിയും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. യുക്തമായ അവസരങ്ങളിൽ ഒരു മടിയും കൂടാതെ സോറി പറയാൻ സാധിച്ചാൽ എത്ര പ്രശ്നങ്ങൾ തീരും എന്നാലോചിച്ചിട്ടുണ്ടോ? ടിപ്പിക്കലായിട്ട് കാണുന്ന ഒരു സീൻ നമ്മൾ ദിവസേന എത്രയോ തവണ എത്ര സ്ഥലങ്ങളിൽ കാണുന്നതാണ്, റോഡ് റേജ്, റോഡ് ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ റോട്ടിൽ നടക്കുന്ന തർക്കങ്ങൾ, അടിപിടി. ഇതിൽ മിക്കപ്പോഴും തെറ്റുകാരനാരാണെന്നോ അല്ലെങ്കിൽ ശരിയാരുടെ ഭാഗത്താണ് എന്നുള്ളതൊന്നുമല്ല വിഷയം. രണ്ട് വണ്ടികൾ തമ്മിൽ തട്ടിയാൽ ഉടനെ പുറത്തിറങ്ങണം, പുറത്തിറങ്ങി കയർക്കണം. ഇതൊരു ഒരു സിസ്റ്റമാണ്, അത് ചെയ്തിരിക്കണം. പുറത്തിറങ്ങി ഏറ്റവും കയർത്ത് ഏറ്റവും ശബ്ദമുയർത്തി സംസാരിക്കുന്നവൻ്റെ ഭാഗത്താണ് ശരി എന്നൊരു പ്രിസംഷൻ കൂടിയുണ്ട്. പുറത്തിറങ്ങി അപ്പം തന്നെ സോറി, എൻ്റെ ഒരു നോട്ടപ്പിശകാണ്, എനിക്കൊരു തെറ്റുപറ്റി എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? രസകരമായിട്ടുള്ളൊരു കാര്യം പറയാം. ഒരു തവണ ഞാൻ ഔദ്യോഗിക വാഹനത്തിൽ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നുണ്ട്, അറിയാതെ ഒരു വണ്ടിയായിട്ട് ചെറുതായിട്ടൊന്ന് തട്ടി. അപ്പോൾ ഇദ്ദേഹം പുറത്തിറങ്ങി, മറ്റേ വണ്ടിക്കാരൻ വലിയ രോഷത്തിലാണ്, ഭയങ്കര ബഹളത്തിലാണ് സംസാരിക്കുന്നത്. ഒരു വലിയ വില കൂടിയ ഒരു ബെൻസ് വണ്ടിയാണ് കേട്ടോ, വിഷമമുണ്ടാവും. പക്ഷേ വലിയ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല, ചെറുതായിട്ട് എൻ്റെ റിയർ വ്യൂ മിററിൻ്റെ വശത്തിലെന്തോ തട്ടി, അതൊന്നും മടങ്ങി, അത്രയേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ രോഷം, അദ്ദേഹത്തിൻ്റെ ആ ഒരു വെപ്രാളമൊക്കെ കണ്ടാൽ പേടിച്ചു പോകും. അപ്പോൾ എൻ്റെ ഡ്രൈവർ പാവം, അദ്ദേഹത്തിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു അപകടം പറ്റുന്നത്. അപ്പോൾ അദ്ദേഹം കുറച്ച് പ്രായമുള്ള ആളും കൂടിയാണ്. അപ്പോൾ ഞാൻ അകത്തോട്ട് വിളിച്ചു, തിരിച്ച് വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേട്ടാ, അദ്ദേഹത്തിന് എന്താ ചിലവാകുന്നതെന്ന് വെച്ചാൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നും തർക്കിക്കാനൊന്നും നിൽക്കേണ്ട. കാരണം ഇയാൾ പിറകുന്നാന്ന് വന്ന് ഓവർടേക്ക് ചെയ്യാൻ നോക്കുക, അങ്ങനെ എന്തോ ആണ് പറ്റിയത്. പൂർണ്ണമായിട്ടും എൻ്റെ ഡ്രൈവറുടെ തെറ്റൊന്നും അല്ല, എന്നാലും സാരമില്ല, എന്നാ ചിലവെന്ന് വെച്ചാൽ നമ്മൾ വഹിച്ചോളാമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ തന്നോളാം ചേട്ടൻ, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് വിട്ടേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പോയി അയാളുടെ അടുത്ത് പറഞ്ഞു, സാരമില്ല, തെറ്റെൻ്റെയാണ്, ഞാൻ പൈസ തന്നോളാം, കുഴപ്പമില്ല, എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളും, എനിക്ക് കുഴപ്പമില്ല എന്ന്. അങ്ങനെ ഒരു സർക്കാർ വാഹനത്തിലൊരു ഡ്രൈവർ വളരെ വിനയത്തോടെ പറഞ്ഞപ്പോൾ ഇയാൾക്ക് എന്നിട്ടും എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇയാൾ അപ്പോഴും കടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം വളരെ രസകരമായി, എൻ്റെ ഡ്രൈവർക്കും ചിരി വന്നു, ചുറ്റുമുള്ളവർക്കുമൊക്കെ ചിരി വരികയാണ്. കാരണം ഒരാൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ തരാം, എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരാൾ ബഹളം വെച്ചാൽ എന്താ ചെയ്യാം? ഒരു ഹീ ബിക്കംസ് എ ലാഫിങ് സ്റ്റോക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്കും മനസ്സിലായി, അയാളും പിന്നെ വിട്ടു, നമ്പറൊക്കെ മേടിച്ചു, പൈസ തരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് യാത്രയായെങ്കിലും അയാൾ തിരിച്ച് വിളിച്ചൊന്നുമില്ല, പൈസ ചോദിച്ചതുമില്ല. അതുകൊണ്ട് എൻ്റെ വണ്ടിയുടെ ഡ്രൈവറിൻ്റെ കയ്യിൽ നിന്ന് പൈസയൊന്നും കൊടുക്കേണ്ടി വന്നില്ല, എനിക്കും കൊടുക്കേണ്ടി വന്നില്ല. വളരെ സിമ്പിളായിട്ട് വലിയൊരു തർക്കം, ഒരു ചെറിയ ക്ഷമ പറയുന്നതിൽ തീരുമെങ്കിൽ അതല്ലേ നല്ലത്. ഈ ക്ഷമ പറച്ചൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ സ്നേഹത്തിൻ്റെ പുറത്ത് തെറ്റ് സമ്മതിക്കാറുണ്ട്. നമ്മൾ കുട്ടികളോടൊപ്പം കളിക്കുമ്പോൾ ചിലപ്പോൾ തോറ്റു കൊടുക്കാറുണ്ട്. അത് തെറ്റും ശരിയും ന്യായവും നോക്കിയിട്ടല്ല, അത് നന്മ വിചാരിച്ചിട്ടാണ്, മുമ്പോട്ടേക്കുള്ളൊരു പ്രയാണം നോക്കിയിട്ടാണ്, വേറെ വേറെ പ്രയോറിറ്റീസ് ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലുള്ള പ്രയോറിറ്റി എന്താണ്? ഒരു പോയിൻ്റ് സ്കോർ ചെയ്യലാണോ, ഒരു സന്ദർഭത്തിൽ ആളാവുന്നതാണോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കാണുന്ന അതാണ്, ആളാവുക, ഞാനാണ് ശരി, ഞാനാണ് മിടുക്കൻ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി തർക്കിച്ചു കൊണ്ടേയിരിക്കുക. ഇതിന് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വല്ല കാര്യവുമുണ്ടോ? വീട്ടിൽ തർക്കമുണ്ടാകുമ്പോൾ ഭാര്യയും ഭർത്താവുമായിരിക്കാം, അല്ലെങ്കിൽ ബന്ധുക്കളാവാം, പലപ്പോഴും തർക്കിക്കുന്നതൊരു പോയിൻ്റ് സ്കോർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ആ പോയിൻ്റ് വേണ്ട, നമുക്ക് സ്നേഹമാണ് വലുത്, നിലനിൽപ്പാണ് വലുത്, കൂട്ടായ്മയാണ് വലുത്, ഒരുമിച്ച് മുമ്പോട്ടുള്ള യാത്രയാണ് വലുത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്ഷമ പറയാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. ആദ്യത്തെ എപ്പിസോഡിൽ ഇത്ര മതിയും തോന്നും. മാത്രമല്ല, ആഴ്ചയിൽ ഒരു ഫിലോമിന മാത്രമേ പാടുള്ളൂ എന്നാണ് ശാസ്ത്രം. അതുകൊണ്ട് അടുത്ത ആഴ്ച ഫിലോമിനയുടെ അടുത്ത എപ്പിസോഡുമായി വീണ്ടും കേൾക്കാം. അതുവരെ വണക്കണം.